യേശു പഠിപ്പിച്ചതെല്ലാം എന്ന പഠന പരമ്പര നാം തുടരുകയാണ്. മത്തായി 28:20 വാക്യത്തെ അടിസ്ഥാനമാക്കിയാണ് നാം ചിന്തിക്കുന്നത്. ഭൂലോകത്തിന്റെ അറ്റത്തോളം പോയി സകല ജാതികളോടും സുവിശേഷം അറിയിക്കാനായിട്ടും അവരെ ശിഷ്യന്മാരാക്കുകയും സ്നാനപ്പെടുത്തുകയും അതിനുശേഷം യേശു പഠിപ്പിച്ച എല്ലാ കാര്യവും ചെയ്യുവാൻ അവരെ പഠിപ്പിക്കണം. ഈ മഹാദൌത്യത്തിന്റെ ഈ ഭാഗം മനുഷ്യൻ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. മത്തായി 4 നാം കണ്ടുകൊണ്ടിരുന്നത്. അവിടെ യേശു പഠിപ്പിച്ച കാര്യങ്ങളെ നാം കണ്ടു. ഇപ്പോൾ നമുക്ക് മത്തായിയുടെ സുവിശേഷം 5 പോകാം. ഇവിടെ യേശുക്രിസ്തുവിന്റെ വളരെ പ്രശസ്തമായ ഗിരിപ്രഭാഷണത്തെക്കുറിച്ചാണ് പറയുന്നത്. അടുത്ത 3 ഗിരിപ്രഭാഷണത്തിലെ വളരെ ഉപദേശങ്ങൾ നാം കാണുന്നുണ്ട്. ഇവിടെ നാം വായിക്കുന്നു, പുരുഷാരത്തെ കണ്ടാറേ അവൻ മലമേൽ കയറി, ശിഷ്യന്മാർ അവന്റെ അടുക്കൽ വന്നു, അവൻ അവരെ ഉപദേശിച്ചത് എന്തെന്നാൽ. ഇവിടെ നാം കാണുന്ന 1 കാര്യം, യേശു തന്റെ ശിഷ്യന്മാരോടാണ് സംസാരിക്കുന്നത്. പ്രാഥമികമായിട്ടും യേശുവിന്റെ ഗിരിപ്രഭാഷണം പുരുഷാരത്തിനു വേണ്ടി ആയിരുന്നില്ല, അത് തന്നെ അനുഗമിക്കാൻ ആഗ്രഹിച്ച ശിഷ്യന്മാരോട് ആയിരുന്നു. അവർക്ക് മാത്രമേ ഈ ഉപദേശം മനസ്സിലാക്കാനായിട്ടും അനുസരിക്കാനും കഴിയുള്ളൂ. എവിടെ ക്രിസ്ത്യാനികൾ ഈ 3 ഗൌരവത്തോടെ കാണുന്നില്ല, അല്ലെങ്കിൽ ഇവിടെ പറയുന്ന ഉപദേശങ്ങളെ ലഘുവായിട്ടെടുക്കുമ്പം, അല്ലെങ്കിൽ ചില ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നത് പോലെ ഈ ഉപദേശം നമുക്ക് വേണ്ടി ഉള്ളതല്ലെന്ന്, ഇത് യഹൂദന്മാരെ ഉദ്ദേശിച്ച് പറഞ്ഞതാണ്, ഇതുപോലെയുള്ള ഫോഷത്വമായ കാര്യങ്ങൾ പറയുന്ന ക്രിസ്ത്യാനികൾ നമ്മുടെ ഇടയിലുണ്ട്. അവർ യേശു പഠിപ്പിച്ചതെല്ലാം അനുസരിക്കാൻ തയ്യാറല്ലാത്തതുകൊണ്ട് അവരതിനുവേണ്ടി പല ഉപായങ്ങളും കണ്ടെത്തുന്നു. എന്നാൽ ഈ വചനങ്ങൾ യേശു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞതാണെന്ന് നാം മനസ്സിലാക്കുമ്പോൾ, അവന്റെ ശിഷ്യന്മാരും ശിഷ്യന്മാരാകാൻ ആഗ്രഹിക്കുന്നവരും ഇത് ഗൌരവത്തോടെ എടുക്കുന്നു. എന്നാൽ പുരുഷാരവും അത് കേട്ടുകൊണ്ടിരുന്നു. ഇവിടെ അവൻ ഇരുന്ന് തന്റെ ശിഷ്യന്മാരോട് സംസാരിക്കുന്നതായിട്ട് നാം കാണുന്നു. എന്നാൽ അതിന്റെ അവസാനത്തിൽ 7:28 ഈ വചനങ്ങൾ യേശു പറഞ്ഞു തന്നപ്പോൾ പുരുഷാരം അവന്റെ ഉപദേശത്തിൽ വിസ്മയിച്ചു. ഇവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്ന ചിത്രം ഇതാണ്: യേശു തന്റെ ശിഷ്യന്മാരെ തന്റെ അടുക്കൽ വിളിച്ചു കൂട്ടുന്നു, അവരോട് യേശു ഉപദേശങ്ങൾ പറയുന്നു, അവിടെയുള്ള പുരുഷാരം അവൻ പറയുന്നത് കേൾക്കുന്നു, അവന്റെ ഉപദേശത്തിൽ അവർ വിസ്മയിക്കുന്നു. ഒരു തർജ്ജിമയിൽ ഇങ്ങനെ പറയുന്നു, മത്തായി 7:29 ഇത് വ്യക്തമാണ്, യേശു പ്രസംഗിച്ചത് താൻ ജീവിച്ച കാര്യമാണ്, അവരുടെ ശാസ്ത്രിമാരെ പോലെയല്ല, അധികാരമുള്ളവനായിട്ടത്ര അവൻ അവരെ ഉപദേശിച്ചത്. യേശുവിന് ഈ അധികാരം ഉണ്ടായത് അവൻ പറഞ്ഞ എല്ലാ വചനങ്ങളും അവന്റെ ജീവിതത്തിൽ നിന്നായിരുന്നു. ആളുകൾ സമയമെടുത്ത് പ്രസംഗം തയ്യാറാക്കാറുണ്ട്. ഗിരിപ്രഭാഷണം നടത്താനായിട്ട് യേശു എത്ര സമയം എടുത്തു കാണും? 30 അവൻ തന്റെ ജീവിതത്തിൽ നിന്നാണ് സംസാരിച്ചത്. യേശു പ്രസംഗിച്ച കാര്യങ്ങൾ അവൻ പ്രസംഗിക്കുന്നതിന്റെ തലേദിവസം ഇരുന്ന് എഴുതി ഉണ്ടാക്കി അതല്ല പ്രസംഗിച്ചത്, അവൻ തന്റെ ജീവിതത്തിൽ നിന്നാണ് സംസാരിച്ചത്. നസറേത്തിൽ പല സാഹചര്യങ്ങളിലും പല പരീക്ഷകളും നേരിട്ടതിനു ശേഷം തനിക്കുണ്ടായ അനുഭവങ്ങളിൽ നിന്ന്, അങ്ങനെ തനിക്കുണ്ടായ അനുഭവങ്ങളിൽ നിന്നാണ് അവൻ സംസാരിക്കുന്നത്. നമ്മളെ മുമ്പ് ചിന്തിച്ചതുപോലെ നമുക്കും പ്രസംഗിക്കാനുള്ളൊരു മാതൃകയാണ് ഇത്. ഇവിടെ ആരംഭത്തിൽ അവൻ 9 ഭാഗ്യകരമായ അനുഭവങ്ങളെക്കുറിച്ച് പറയുന്നു, അല്ലെങ്കിൽ എന്റെ വാക്കിൽ പറഞ്ഞാൽ 9 മനോഭാവങ്ങൾ, ശരിയായ മനോഭാവം. അതാണ് 3 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നത്. അതിനുശേഷം 5:13 മുതൽ 20 വരെ ചില പൊതുവായ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നു. അതിനുശേഷം 5:21 മുതൽ 7:6 വരെ 9 മോശം മനോഭാവങ്ങളെക്കുറിച്ച് പറയുന്നു. ഒരു വിശ്വാസിക്ക് ഉണ്ടാകാൻ പാടില്ലാത്ത മനോഭാവങ്ങൾ. ആദ്യം 9 നല്ല മനോഭാവങ്ങൾ ഒരു വിശ്വാസിക്ക് ഉണ്ടായിരിക്കേണ്ടത്. അതിനുശേഷം 7 അവസാനത്തിൽ 7:7 മുതൽ അതിന്റെ ഉപസംഹാരമാണ്. അതുകൊണ്ട് യേശു പറഞ്ഞ ഈ ശരിയായ മനോഭാവങ്ങളെക്കുറിച്ച് നമുക്ക് ആദ്യം ചിന്തിക്കാം. 1 മത്തായിയുടെ സുവിശേഷം 5:3, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. ഇവിടെ പറയുന്ന ഭാഗ്യവാനെ നമുക്ക് സന്തോഷവാൻ എന്ന് പറയാം, അല്ലെങ്കിൽ ആംപ്ലിഫൈഡ് ബൈബിളിൽ പറയുന്ന പോലെ അസൂയപ്പെടേണ്ടവൻ. ഈ ഭൂമിയിൽ ആരോടെങ്കിലും നിങ്ങൾക്ക് അസൂയ തോന്നണമെങ്കിൽ, ഒരു ധനികനെക്കുറിച്ചല്ല അസൂയ തോന്നേണ്ടത്, അല്ലെങ്കിൽ അറിയപ്പെടുന്ന ഒരാളെപ്പറ്റി, സുന്ദരനായ ഒരാളെപ്പറ്റിയുമല്ല, എന്നാൽ ആത്മാവിൽ ദരിദ്രനായവനെ കുറിച്ച് നിങ്ങൾ അസൂയപ്പെടണം. കാരണം സ്വർഗരാജ്യം അവന്റെ അവകാശമാണ്. എന്നാൽ പ്രശസ്തിയും പണമുള്ള ആളുകൾ ഈ ലോകത്തിലെ പല കാര്യങ്ങൾ അവർക്ക് നേടാൻ കഴിയും, ഭൂമി അവരുടെ അവകാശമാക്കാം. എന്നാൽ സ്വർഗരാജ്യം ആത്മാവിൽ ദരിദ്രനായവന്റെ ആണ്. ദീർഘകാല അടിസ്ഥാനത്തിൽ ഇവനെക്കുറിച്ചാണ് അസൂയപ്പെടേണ്ടത്, കാരണം ഇവന്റെ സമ്പത്ത് നിത്യത മുഴുവൻ നിലനിൽക്കുന്നതാണ്. നമ്മുടെ ഈ ലോകത്തെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുമ്പം അത് 70 or 80 ആകട്ടെ, മനുഷ്യൻ ശാശ്വതനാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിത്യത ഒരിക്കലും അവസാനിക്കാത്ത കോടാകോടി വർഷങ്ങളാണ്. നിത്യതയുമായിട്ട് തുലനം ചെയ്താൽ ഈ ഭൂമിയിലെ വാസം 1 മിനിറ്റ് പോലെയുള്ളൂ. 70 കൊല്ലം എന്ന് പറഞ്ഞാൽ എത്രയുണ്ട്? ഒന്നുമില്ല. പത്രോസിന്റെ ലേഖനത്തിൽ പറയുന്നു, 1000 വർഷം അവന് 1 ദിവസം പോലെയും അതുപോലെ 1 ദിവസം 1000 വർഷം പോലെയുമാണ്. അതുകൊണ്ട് നിത്യതയുമായിട്ട് തുലനം ചെയ്താൽ ഈ ഭൂമിയിലെ നമ്മുടെ വാസം വളരെ ചെറുതാണ്. അതുകൊണ്ട് ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ ചിന്തിക്കുന്നത് ദൈവരാജ്യത്തിൽ അവന്റെ ഭാവിയെപ്പറ്റിയാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നു, ദൈവരാജ്യത്തിൽ ഏറ്റവും സമ്പാദ്യമുള്ളവൻ ആത്മാവിൽ ദരിദ്രനായ ഒരാളായിരിക്കും. ഈ പദം വളരെ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരു പദമാണ്. മിക്ക ആളുകളും ദൈവവചനത്തെക്കുറിച്ച് ഗൌരവമില്ലാത്തവരായതുകൊണ്ട് അത് വായിച്ച് അവരെ വിട്ടുകളയും. നമുക്ക് ഒരു ഉപമയിലൂടെ ഇതിനെക്കുറിച്ച് ചിന്തിക്കാം. ഒരു ചിത്രത്തിന്റെ സഹായത്തോടെ നാം ചിന്തിക്കുമ്പം നമുക്കത് കുറെ കൂടെ വ്യക്തമായിട്ട് മനസ്സിലാവും. സത്യം പറഞ്ഞാൽ യേശു തന്നെ പല ഉപദേശങ്ങളും ഉപ്പിന്റെയും വെളിച്ചത്തിന്റെയും ഒക്കെ ചിത്രത്തിലൂടെ സംസാരിച്ചു, അതുപോലെ പല ഉപമകളിലൂടെ. അതുകൊണ്ട് ശരീരത്തിന്റെ ദാരിദ്ര്യത്തെ ആത്മാവിന്റെ ദാരിദ്ര്യത്തോട് കമ്പയർ ചെയ്താൽ, മനുഷ്യൻ ആത്മാവെ ദേഹം ദേഹിയായതുകൊണ്ട് ശരീരത്തിലുള്ള ദാരിദ്ര്യത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാവും. ഒരു യാചകൻ ശരീരത്തിൽ ദരിദ്രനാണ്. അവന് തന്റെ ശരീരത്തിന് വേണ്ടിയ കാര്യങ്ങളില്ല. ഒരു യഥാർത്ഥ യാചകൻ അവൻ തെരുവിൽ ജീവിക്കുന്നു. അവൻ തന്റെ ആവശ്യത്തിനായിട്ട് ഒരു വീട്ടിൽ നിന്ന് ഒരു വീട്ടിലേക്ക് യാചിച്ചുകൊണ്ട് പോകുന്നു. മിക്ക സമയത്തും അവർക്ക് അന്ന് ജീവിക്കാനുള്ള കാര്യങ്ങൾ മാത്രമേ കിട്ടുന്നുള്ളൂ. അതുകൊണ്ട് അവർ അടുത്ത ദിവസവും അതേ വീട്ടിലേക്ക് തന്നെ മടങ്ങി വരുന്നു. ഇതിനെ ആത്മാവിലുള്ള ദാരിദ്ര്യവുമായിട്ട് ഒത്തുനോക്കിയാൽ അതിനർത്ഥം ഇവിടെ ഒരു മനുഷ്യൻ അവന്റെ ആത്മീയ ആവശ്യത്തെക്കുറിച്ച് എല്ലാ ദിവസവും അവൻ ബോധവാനാണ്. ആ യാചകനെ പോലെ അവന്റെ ഭൗതിക ആവശ്യത്തെക്കുറിച്ച് അവൻ ബോധവാനായിരിക്കുന്ന പോലെ. അതുകൊണ്ട് ആ ഉദാരമതിയായവന്റെ വീട്ടിലേക്ക് അവൻ പോകുന്നു. ഉദാഹരണത്തിന് ഇങ്ങനെ ചിന്തിക്കൂ, അവൻ ചോദിക്കുകയാണ്, ഇന്നലെ ഞാൻ തന്നില്ലേ നിനക്ക്? നീ ഇന്നലെ എനിക്ക് തന്നത് ഇന്നലത്തെ ആവശ്യത്തിന് മാത്രമേ തകയുമായിരുന്നുള്ളൂ. എന്നാൽ ഇന്നത്തെ ആവശ്യത്തിന് എന്റെ കയ്യിൽ ഒന്നുമില്ല, ഇന്ന് എനിക്കൊന്നുമില്ല. അതുകൊണ്ട് ആത്മാവിലുള്ള ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ അടുക്കലേക്ക് ഇതുപോലെ വരുന്ന ഒരു മനുഷ്യനാണ്. അവൻ തന്റെ ആത്മീയ ആവശ്യം മനസ്സിലാക്കി എല്ലാ ദിവസവും ദൈവത്തിന്റെ അടുക്കലേക്ക് ചെല്ലുന്നവനാണ്. ദൈവത്തോട് അതിനുവേണ്ടി ചോദിക്കുന്നവനാണ്. തന്റെ ആത്മീയ ആവശ്യം നിറവേറ്റാൻ ആ യാചകൻ തന്റെ ഭൗതിക ആവശ്യങ്ങൾ നിറവേറ്റാൻ ചോദിക്കുന്ന പോലെ. സദൃശവാക്യത്തിൽ ഈ ഒരു കാര്യം വിവരിക്കുന്ന ഒരു വാക്യമുണ്ട്. അത് സദൃശവാക്യം 8:34. ഈ അധ്യായം പറയുന്നത് ജ്ഞാനത്തെക്കുറിച്ചാണ്. കർത്താവിനെ ഇവിടെ വരച്ച് കാണിച്ചിരിക്കുന്നത് ജ്ഞാനമായിട്ടാണ്. ജ്ഞാനം എന്ന ഞാൻ 12-ാം വാക്യത്തിൽ പറയുന്നു. അതിന്റെ 24-ാം വാക്യത്തിൽ, ആഴങ്ങൾ ഇല്ലാതിരുന്നപ്പോൾ ഞാൻ ജനിച്ചിരിക്കുന്നു, വെള്ളം നിറഞ്ഞ ഉറവുകൾ ഇല്ലായിരുന്നപ്പോൾ തന്നെ. 27-ാം വാക്യത്തിൽ, അവൻ ആകാശത്തെ ഉറപ്പിച്ചപ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നു, ആഴത്തിന് ഉപരിഭാഗത്ത് വൃത്തം വരച്ചപ്പോഴും. അതുകൊണ്ട് നമുക്ക് വേണ്ടത് അത് ജ്ഞാനമാണ്. 34-ാം വാക്യത്തിൽ, ദിനം പ്രതി എന്റെ പടിവാതുക്കൽ ജാഗരിച്ചും എന്റെ വാതിൽ കട്ടളയ്ക്കൽ കാത്തുകൊണ്ട് എന്റെ വാക്ക് കേട്ടനുസരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ആ യാചകനെ കുറിച്ച് ചിന്തിക്കൂ. എന്റെ വാതിൽ കട്ടളയ്ക്കൽ കാത്തുകൊണ്ട് ഒരു യാചകൻ എല്ലാ ദിവസവും പണത്തിനായിട്ട് കാത്തിരിക്കുന്ന പോലെ, ഇതുപോലെ ദൈവത്തിന്റെ അടുക്കൽ ആത്മീയ യാചകരായിട്ട് നമ്മൾ വരണം എല്ലാ ദിവസവും. നാം ദരിദ്രനാണെങ്കിൽ മാത്രമേ നമുക്കങ്ങനെ വരാൻ കഴിയൂ. ഒരു ധനവാൻ ഒരിക്കലും യാചിച്ചുകൊണ്ട് ആളുകളുടെ വീട്ടിലേക്ക് പോകുന്നില്ല, അവരതിന് ലജ്ജിക്കുന്നു. എന്നാൽ യാചകൻ ലജ്ജിക്കുന്നില്ല, കാരണം അവൻ ആവശ്യക്കാരനാണ്. ഭക്ഷണത്തിനായിട്ടുള്ള പണം അവന്റെ ദൈനംദിന ആവശ്യങ്ങൾക്ക്, അവന്റെ ആവശ്യത്തെക്കുറിച്ച് അവന് ബോധ്യമുണ്ട്. തന്റെ ആത്മീയ ആവശ്യത്തെക്കുറിച്ച് ബോധ്യം ഉള്ള ഒരാൾ മാത്രമേ എല്ലാ ദിവസവും പറയും, കർത്താവേ എനിക്ക് ആവശ്യമുണ്ട്, ഇന്ന് ജീവിക്കാനുള്ള ജ്ഞാനം എനിക്ക് തരണേ. 35-ാം വാക്യത്തിൽ, എന്നെ കണ്ടെത്തുന്നവൻ ജീവനെ കണ്ടെത്തുന്നു. ഇതിനെയാണ് ആത്മാവിൽ ദരിദ്രനെന്ന് പറയുന്നത്. അവൻ എല്ലായ്പ്പോഴും തന്റെ ആത്മീയ ദാരിദ്ര്യത്തെക്കുറിച്ച് ബോധ്യമുണ്ട്. ഇതേക്കുറിച്ച് എപ്പോഴും ബോധ്യമുള്ള ഒരാൾ അവൻ ദൈവത്തിന്റെ ജ്ഞാനത്തിനായിട്ട് അന്വേഷിക്കും. അവൻ ദൈവരാജ്യം മുഴുവനായിട്ടും അനുഭവിക്കും. നിങ്ങൾ ദൈവരാജ്യത്തെ ഒരു ഭൂമിയിലുള്ള അനുഗ്രഹം പോലെ കണക്കാക്കിയാൽ, എഫേസ്യ ലേഖനം 1:3 നാം വായിക്കുന്നു, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നു. പരിശുദ്ധാത്മാവിൽ ഉള്ള സകല ആത്മീയ അനുഗ്രഹങ്ങളാലും ക്രിസ്തുവിൽ നമ്മുടേതാണ്. അത് സ്വർഗത്തിലെയാണ്. അത് നമുക്ക് പ്രാപിക്കണമെങ്കിൽ നമ്മുടെ ഹൃദയം സ്വർഗത്തിലായിരിക്കണം. ഇതാണ് സ്വർഗരാജ്യം അല്ലെങ്കിൽ ദൈവരാജ്യം എന്ന് പറയുന്നത്. നമുക്കതിങ്ങനെ പറയാം, ഒരു വലിയ കൊട്ടാരം, 1000 മുറികളുള്ള ഒരു കൊട്ടാരം. ആ കൊട്ടാരത്തിലെ എല്ലാ മുറിയും തുറക്കാനുള്ള മാസ്റ്റർ കീ അത് ആത്മാവിലുള്ള ദാരിദ്ര്യമാണ്. ആത്മാവിൽ ദരിദ്രനായവനാണ് ഭാഗ്യവാൻ, അവന് സ്വർഗരാജ്യം അവകാശമാക്കാം. ആത്മാവിലുള്ള ദാരിദ്ര്യം എന്ന മാസ്റ്റർ കീ അവന്റെ കയ്യിലുണ്ടെങ്കിൽ അവന് ഈ എല്ലാ മുറികളും തുറക്കാം. അതുകൊണ്ട് സ്വർഗരാജ്യം അവകാശമാക്കണമെങ്കിൽ നിങ്ങൾക്ക് ഈ മാസ്റ്റർ കീ ഉണ്ടായിരിക്കണം. അത് നിങ്ങളുടെ ആവശ്യത്തെക്കുറിച്ച് ബോധ്യം ഉണ്ടായിരിക്കുകയാണ്. പലപ്പോഴും പിശാച് മറ്റുള്ളവരുടെ ആവശ്യമാണ് നമ്മളെ കാണിക്കുന്നത്. മറ്റുള്ളവരെ വിധിക്കുക എന്നുള്ള ആ മോശം മനോഭാവം ഗിരിപ്രഭാഷണത്തിന്റെ അവസാനം യേശു പറയുന്നുണ്ട്. നിങ്ങൾ നിങ്ങളെയാണ് വിധിക്കേണ്ടത്. മറ്റുള്ളവരുടെ കണ്ണിലെ കരടല്ല നിങ്ങൾ കാണേണ്ടത്, നിങ്ങളുടെ കണ്ണിലെ കോലാണ്. നിങ്ങളുടെ ആവശ്യം മനസ്സിലാക്കുക. അങ്ങനെയാണ് യേശു ഗിരിപ്രഭാഷണം തുടങ്ങുന്നത്, ഇങ്ങനെയാണ് ഗിരിപ്രഭാഷണം അവസാനിപ്പിക്കുന്നത്. നിങ്ങളുടെ ആവശ്യത്തെക്കുറിച്ച് ബോധ്യമുള്ളവനായിരിക്കുക, മറ്റുള്ളവരുടെ ആവശ്യത്തെക്കുറിച്ചല്ല. നിങ്ങളുടെ ആവശ്യത്തെക്കുറിച്ച് ബോധ്യമുള്ളവനായിരിക്കുക, അവന്റെ മുമ്പിൽ വരിക. അത് എല്ലാ ദിവസവുമാണ്. ആരംഭത്തിൽ മാത്രമല്ല അതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത്. ആദ്യം നമുക്കെല്ലാം അറിയാം നമ്മൾ പാപികളാണെന്നും നമ്മളൊരു രക്ഷയില്ലെന്നും. ആ സമയത്ത് നമുക്കെല്ലാം അറിയാമായിരുന്നു യേശു നമ്മുടെ പാപങ്ങളൊക്കെ ക്ഷമിച്ചു തരണമെന്ന്. പല ആളുകളും അവിടെ നിൽക്കുകയാണ്. നമുക്ക് പലപ്പോഴും ബോധ്യമല്ല ഈ പാപ സ്വഭാവത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ ദൈവത്തിന്റെ സഹായം വേണമെന്ന്. ആദാമിൽ നിന്ന് നമുക്ക് ലഭിച്ച ആ പാപ സ്വഭാവം, അതിലുള്ളതെല്ലാം ദൈവ സ്വഭാവത്തിനെതിരാണ്. ഇത് നമ്മൾ മനസ്സിലാക്കിയാൽ നമുക്ക് നമ്മുടെ ആവശ്യത്തെക്കുറിച്ച് ബോധ്യം വരും. നമ്മളങ്ങനെ മറ്റുള്ളവരുടെ ആവശ്യത്തിലേക്ക് നോക്കാതെ നമ്മുടെ തന്നെ ആവശ്യത്തിനായിട്ട് നാം ദൈവത്തോട് നിലവിളിക്കും. അങ്ങനെയാണ് നാം ദൈവത്തിന്റെ അടുക്ക വരേണ്ടത്. കർത്താവേ, ഞാനൊരു ആവശ്യത്തിലുള്ള ആളാണ്, ഞാൻ ദരിദ്രനാണ്. നാം വീണ്ടും ജനിച്ച ദിവസം നമുക്കിത് മനസ്സിലാക്കാൻ പ്രയാസമില്ലായിരുന്നു. എന്നാൽ നാം വീണ്ടും ജനിച്ചതിന്റെ 50 കൊല്ലം കഴിഞ്ഞ് അപ്പോഴും നാം അംഗീകരിക്കണം നമ്മുടെ ആവശ്യത്തെപ്പറ്റി. ഇത് കാണാനായിട്ട് ദൈവം എന്റെ കണ്ണ് തുറന്നതിനാണ് ഞാൻ ദൈവത്തോട് നന്ദിയുള്ളവനാണ്. ഇത് ക്രിസ്തീയ ജീവിതത്തിന്റെ ഒരു വലിയ രഹസ്യമാണ്. ഞാൻ വീണ്ടും ജനിച്ച 52 കൊല്ലത്തിന് ശേഷവും ഞാൻ എന്റെ ആവശ്യത്തെക്കുറിച്ച് ബോധ്യമുള്ളവനാണ്. ഞാൻ വെറും കൈയായിട്ട് ദൈവത്തിന്റെ അടുക്ക് ചെന്ന് പറയും, ദൈവമേ എനിക്ക് നിന്നെ ആവശ്യമുണ്ട്. വൃക്ഷത്തിൽ വസിക്കുന്ന ആ കൊമ്പിന്റെ ചിത്രം യേശു പറഞ്ഞപ്പം, ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളും ആവുന്നു. ഒരു കൊമ്പിന് എപ്പോഴും അതിന്റെ ആവശ്യത്തെക്കുറിച്ച് അറിയാം. ഒരു മാവിൽ നിൽക്കുന്ന കൊമ്പ് 50 കൊല്ലമായിട്ട് അത് ഫലം കായ്ച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വർഷവും അതിന് മാങ്ങ കായ്ക്കണമെങ്കിൽ അത് മരത്തിൽ തന്നെ നിൽക്കണം. അതിങ്ങനെ പറയാൽ 50 കൊല്ലമായിട്ട് ഞാൻ മാങ്ങ കായ്ച്ചുകൊണ്ടിരിക്കുകയാണ്, ഇപ്പം മാവിന്റെ ആവശ്യമില്ല, ഇത് ഞാൻ തന്നെ കായ്ക്കുന്നതാണ്, അതൊരിക്കലും സാധ്യമല്ല. ആ കൊമ്പുകൾ എപ്പോഴും ആത്മാവിൽ ദരിദ്രരാണ്. അതുകൊണ്ടാണ് നിരന്തരമായിട്ട് ഫലം കായ്ക്കുന്നത്. തന്റെ അനുഭവം കൊണ്ട് യേശുവിനെ ആശ്രയിക്കാതെ തനിക്ക് ഫലം കായ്ക്കാൻ കഴിയുമെന്നൊരാൾ ചിന്തിച്ചാൽ അവന് ഫലം കായ്ക്കാൻ കഴിയില്ല. ഞാൻ മറ്റൊരു കാര്യം കൂടെ പറയാം. അധികം ഫലം കായ്ക്കുന്ന എല്ലാ കൊമ്പുകളും വളരെ താഴ്ന്ന് നിൽക്കും. ഉയർന്നു നിൽക്കുന്ന കൊമ്പുകളിൽ സാധാരണ ഫലം കാണാറില്ല. അധികം ഫലമുണ്ടാകുമ്പോൾ നമ്മൾ അധികം താഴ്മയുള്ളവരായിത്തീരും. നമുക്ക് കുറച്ചേ ഫലമുള്ളെങ്കിൽ നമ്മൾ കൂടുതൽ നിങ്ങളിലായിരിക്കും. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. നമുക്കിനി അടുത്ത വാക്യത്തിലേക്ക് പോകാം. 4 വാക്യം, ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. ആശ്വാസം എന്ന് പറഞ്ഞാൽ ശക്തി, FORT, ഫോർട്ട് അല്ലെങ്കിൽ കോട്ട. കോട്ട, അതിന്റെ അർത്ഥം ഒരു വലിയ മിലിറ്ററി സംരക്ഷിക്കുന്ന ഒരു സ്ഥലമെന്നാണ്. അവിടെ ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. ഈ ലോകത്തിലുള്ള ആളുകൾ പല കാര്യങ്ങൾക്കായിട്ട് ദുഃഖിക്കുന്നവരാണ്. മിക്ക ആളുകളും ദുഃഖിക്കുന്ന അവർക്ക് വ്യക്തിപരമായ ഒരു നഷ്ടം വരുമ്പോഴാണ്. ഒരു പക്ഷെങ്കിൽ അവർക്ക് പണം നഷ്ടപ്പെടുമ്പോൾ, അവരുടെ പ്രിയപ്പെട്ടവരോ അവരുടെ മാനമോ നഷ്ടപ്പെടുമ്പോൾ, അല്ലെങ്കിൽ അവർക്ക് ഈ ഭൂമിയിലുള്ള ഒരു കാര്യം നഷ്ടപ്പെടുമ്പോൾ, അവരുടെ മാനമോ അവരുടെ പദവിയോ അവരുടെ ജോലിയോ അങ്ങനെ എന്തെങ്കിലും, അങ്ങനെയുള്ള ഏതെങ്കിലും ദുഃഖത്തെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്. ആരെങ്കിലും അവരെ മുറിപ്പെടുത്തിക്കൊണ്ടല്ല അവർ ദുഃഖിക്കുന്നത്. സ്വന്തമായ ഏതെങ്കിലും കാര്യത്തിനായിട്ടുള്ള ദുഃഖമല്ല. യേശു തന്റെ ഏതെങ്കിലും കാര്യത്തിനായിട്ട് ദുഃഖിച്ചില്ല, എന്നാൽ അവൻ കരഞ്ഞു മറ്റുള്ളവർക്കായിട്ട്. അവൻ എരിശലമിനെ നോക്കി കരഞ്ഞു, ദാസന്റെ കല്ലറയിൽ അവൻ കരഞ്ഞു. എന്നാൽ ആളുകൾ തന്നെ ഇങ്ങനെ ചെയ്തുവെന്നോർത്തല്ല അവൻ കരഞ്ഞത്. ആളുകൾ അവനെ വെയിൽസബേൽ എന്ന് വിളിച്ചപ്പോഴോ അല്ലെങ്കിൽ അവനെ അടിച്ചപ്പോഴോ അവൻ കരഞ്ഞില്ല. അതുമാത്രമല്ല, യേശു ക്രൂശുമെടുത്ത് കാൽവറിയിലേക്ക് നടന്ന് പോകുമ്പോൾ പല പ്രാവശ്യം അവൻ ഇടറി വീണു. ലൂക്കോസ് 23:27, ഒരു വലിയ ജനസമൂഹം അവനെ ചൊല്ലി വിലപിച്ചു. 23:27, അവർ ക്രൂശുമെടുത്ത് പോയ യേശുവിനെ അനുഗമിക്കുന്നവരായിരുന്നു. അവനെ ചൊല്ലി വിലപിക്കുന്ന ചില സ്ത്രീകളും അവന്റെ പിന്നാലെ ചെന്നു. അവനെ അവരടിക്കുന്നതും അവന്റെ മുതുകിൽ കൂടെ രക്തം പ്രവഹിക്കുന്നതും, ഇടറി വീണ് ക്രൂശ് വഹിക്കുന്ന യേശുവിനെ, തലയിൽ മുൾക്കിരീടം വെച്ച് പോകുന്ന യേശുവിനെ, യേശു തിരിഞ്ഞ് അവരോട് പറഞ്ഞെന്താണെന്ന് അറിയാമോ? ലൂക്കോസ് 23:28, യെരുശലേം പുത്രിമാരെ, എന്നെ ചൊല്ലി കരയണ്ട, എനിക്ക് കുഴപ്പമില്ല, എന്റെ പുറം അടിച്ചു കീറിയിട്ടുണ്ട്, എന്റെ തലയിൽ മുൾക്കിരീടമുണ്ട്, ഞാൻ വഹിക്കുന്ന ഭാരമുള്ള കുരിശാണ്, അല്പസമയത്തിന് ശേഷം അവരെന്നെ കൊല്ലും, എന്നാൽ എനിക്കൊരു കുഴപ്പവുമില്ല, കാരണം ഞാൻ ദൈവഹൃദയത്തിന്റെ നടുക്കാണ്. നിങ്ങൾക്ക് പ്രശ്നമുണ്ടാകുമ്പോൾ ഇതാണോ നിങ്ങളുടെ മനോഭാവം? എന്നെ ഓർത്ത് കരയണ്ട, കരയണമെങ്കിൽ നിങ്ങളെ ഓർത്ത് കരയുക. അതുപോലെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ, അവരുടെ ആത്മീയസ്ഥിതി നോക്കൂ. പരീശന്മാരെയൊക്കെ നിലയങ്കിയൊക്കെ ധരിച്ച് വളരെ മനോഹരമായി കാണപ്പെടുന്നു, എന്നാൽ എന്താണ് അവരുടെ ആത്മീയ നില? യേശുക്രിസ്തു മടങ്ങി വരുമ്പോൾ അവരുടെ സ്ഥിതി എന്താവും? ലൂക്കോസ് 23:30, അന്ന് മലകളോട് തങ്ങളുടെ മേൽ വീണ് മറയ്ക്കാനായിട്ട് പറയും. ഇവിടെ നമ്മൾ യേശുക്രിസ്തുവിന്റെ മനോഭാവം കാണുകയാണ്. അവൻ തന്റെ ദുഃഖത്തെ ഓർത്തല്ല കരഞ്ഞത്. പാട്ടുകാരൻ പറയുന്ന പോലെ, അവന്റെ വിയർപ്പ് തുള്ളികൾ രക്തമായത് എന്നെ ഓർത്താണ്. ഇതാണ് ദുഃഖിക്കുന്ന യേശുവിന്റെ ശിഷ്യൻ. അവൻ ദുഃഖിക്കുന്നത് അവൻ യേശുവിനെ പോലെ അല്ല എന്നതുകൊണ്ടാണ്. അവൻ ദുഃഖിക്കുന്നത് പാപം ചെയ്യുമ്പോഴാണ്. അവൻ തെന്നി വീഴുമ്പോഴാണ് അവൻ ദുഃഖിക്കുന്നത്. ആളുകൾ അവനെ മോശമായി കൈകാര്യം ചെയ്തുകൊണ്ടല്ല അവൻ ദുഃഖിക്കുന്നത്. അത് ദൈവം അനുവദിച്ചതാണെന്ന് നാം കരുതും. യേശുവിന്റെ നാമത്തിൽ അതിനെ ഭാഗ്യമായി കരുതും. എന്നാൽ അവൻ ദുഃഖിക്കുന്ന ഏതെങ്കിലും തരത്തിൽ അവൻ ദൈവത്തെ അപമാനിക്കുമ്പോഴാണ്. അവന്റെ തോൽവിയിലൂടെ അവൻ ഇനിയും മുന്നോട്ട് പോകുമ്പോൾ അവൻ പിന്നെയും ദുഃഖിക്കും. മറ്റുള്ളവരുടെ പാപത്തിനായി മറ്റുള്ളവരുടെ തോൽവി ഓർത്തും. യേശു എരിശലേമിനെ നോക്കി കരഞ്ഞതുപോലെ ഇങ്ങനെയുള്ള ഒരു ദുഃഖത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. നമ്മുടെ പാപത്തെ ഓർത്ത് നമ്മൾ കരയാത്തതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ നമുക്ക് ആശ്വാസം ലഭിക്കാതെ ഇരിക്കുന്നത്. എന്നാൽ അതിൽ ഉയർന്ന ഒരു നിലവാരമാണ് മറ്റുള്ളവരുടെ പാപത്തെ ഓർത്ത് കരയുന്നത്. അപ്പോസ്തലനായ പൗലോസ് ആ ഉയർന്ന നിലയിലെത്തിയ ആളായിരുന്നു. കൊരിന്ത്യയിലുള്ള വിശ്വാസികൾ ഇതുപോലെ പരാജയപ്പെട്ടവരായിരുന്നു. അവരെപ്പറ്റി 2 കൊരിന്ത്യർ 12 പറയുന്നു. 21 അവൻ പറയുന്നു, 2 കൊരിന്ത്യർ 12:21, ഞാൻ വീണ്ടും വരുമ്പോൾ എന്റെ ദൈവം എന്നെ നിങ്ങളുടെ ഇടയിൽ താഴ്ത്തുവാനും. എന്തിനാണ് ദൈവം പൗലോസിനെ താഴ്ത്തുന്നത്? തന്റെ മനസാക്ഷിയിൽ ഒരു പാപത്തെക്കുറിച്ചും ബോധ്യമില്ലാതെ ജീവിച്ച പൗലോസിനെ, എന്നാൽ അവൻ പറയുകയാണ്, പാപം ചെയ്തിട്ട് നിങ്ങൾ പ്രവർത്തിച്ച അശുദ്ധി, ദുർനടപ്പ്, ദുഷ്കാമം എന്നിവയെക്കുറിച്ച് മാനസാന്തരപ്പെടാത്ത പലരെയും ചൊല്ലി ദുഃഖിപ്പാനും. അവൻ പറയുന്ന ഈ കാര്യങ്ങൾ ആ സഭയിൽ ഉണ്ടായിരുന്ന കാര്യമാണ്. 20 പിണക്കം, ഈർഷ്യ, കോപം, ശാഠ്യം, ഏഷണി, കുശുകുശിപ്പ്, നിഗളം, കലഹം. ദൈവമക്കളെന്ന് അവകാശപ്പെടുന്ന ഇവരുടെ ജീവിതത്തിൽ ഈ കാര്യങ്ങളെല്ലാം ഉണ്ട്. പൗലോസ് അവരുടെ ആത്മീയ പിതാവാണ്. അതുകൊണ്ട് അവൻ കരഞ്ഞു. സാധാരണ ലോകത്തിലുള്ള ഒരു പിതാവ് അവന്റെ മകൻ വളരെ രോഗിയാണെങ്കിൽ അവൻ നിശ്ചയമായിട്ടും കരയും. ആ അപ്പൻ ഒരു ആത്മീയനാണെങ്കിൽ അവന്റെ മകൻ ഒരു മോശപ്പെട്ട മയക്കുമരുന്നിനോ മറ്റോ അടിമയായാൽ അവൻ കരയും. ഇന്ത്യയിലുള്ളവരുടെ ആത്മീയ പിതാവായിരുന്നു പൗലോസ്. ശരിയായിട്ടുള്ള ക്രിസ്തീയ ഇടയന്മാരോ പാസ്റ്റർമാരോ അവരെ അവരുടെ സഭയിലുള്ളവരുടെ പിതാവായിരിക്കണം. അവനവർക്ക് പിതാവായിരിക്കുന്നുണ്ട് ശരിയായ ലക്ഷണം. അവൻ അവരെ കുറ്റപ്പെടുത്തുകയല്ല, അവരെ ഓർത്ത് പൗലോസ് കരഞ്ഞതുപോലെ കരയും. അങ്ങനെയുള്ള ഒരാൾക്ക് മാത്രമേ ആത്മീയ നേതാവാകാൻ കഴിയൂ. യെശയ്യ 49 ഇങ്ങനൊരു വാക്യമുണ്ട്. ക്രിസ്തീയ നേതാക്കന്മാർക്കുള്ള ഒരു അധ്യായമാണ് യെശയ്യ 49. അതിന്റെ 10 വാക്യത്തിന്റെ മധ്യഭാഗത്ത്, അവരോട് കരുണയുള്ളവൻ അവരെ വഴി നടത്തും. ഒരാത്മീയ നേതാവിനുള്ള യോഗ്യത എന്താണ്? ജനത്തോട് കരുണ ഉള്ളവനാണ്. അതുകൊണ്ട് ഇവിടെ പറയുന്ന ആ ദുഃഖം തന്റെ തന്നെ പാപത്തിനും താൻ ക്രിസ്തുവിനെ പോലെ ആയിട്ടില്ല എന്ന കാര്യത്തെക്കുറിച്ചും ആയിരിക്കണം. അതുപോലെ മറ്റുള്ളവരെക്കുറിച്ചും. അങ്ങനെയെങ്കിൽ അവർക്ക് ആശ്വാസം ലഭിക്കും. നാം ഈ വഴിയിലൂടെ മുന്നോട്ട് പോയാൽ നമുക്ക് ലഭിക്കുന്ന ആശ്വാസം കൊണ്ട് മറ്റുള്ളവരെയും ആശ്വസിപ്പിക്കാൻ നമുക്ക് കഴിയും. 3 ശരിയായ മനോഭാവത്തെക്കുറിച്ച് 5 വാക്യത്തിൽ പറയുന്നു. സൗമ്യത ഉള്ളവർ ഭാഗ്യവാന്മാർ. മറ്റൊരു വാക്കിൽ താഴ്മയും വിനയവുമുള്ളവർ, അവർ ഭൂമി അവകാശമാക്കും. തങ്ങളുടെ അവകാശത്തിനു വേണ്ടി വാദിക്കാത്തവരെ പറ്റിയാണ് ഇത് പറയുന്നതെന്ന് ഞാൻ ചിന്തിക്കുന്നു. അവരെ ഉപദ്രവിക്കുമ്പം തിരിച്ച് അടിക്കാത്തവർ, അവർ സൗമ്യതയുള്ളവരാണ്. യേശുവിനെ പോലെ തന്റെ അവകാശങ്ങൾ അവരെടുത്തപ്പം അവൻ തിരിച്ചടിച്ചില്ല. അവനെ ശപിച്ചവരെ അവൻ തിരിച്ച് ശപിച്ചില്ല. അവനെ ക്രൂശിച്ചവരെ ന്യായം വിധിക്കണമെന്ന് അവൻ പ്രാർത്ഥിച്ചില്ല. മത്തായി 11:29 അവൻ ഇങ്ങനെ പറഞ്ഞു, ഞാൻ സൗമ്യതയും താഴ്മയുമുള്ളവനാകയാൽ, ഇത് പൂർണ്ണമായിട്ടും മറ്റ് ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്യാൻ കഴിയാത്ത പദമാണ്. അതുകൊണ്ട് തന്നെ പല പരിഭാഷകളിലും പലതായിട്ടാണ് പറയുന്നത്. എന്റെ വേദപുസ്തകത്തിന്റെ മാർജിനിൽ താഴ്മയും വിനയമുള്ളവനെന്ന് പറയുന്നു. ഞാൻ ചിന്തിക്കുന്നു ഇതിന്റെ അർത്ഥം ഇതാണ്, ഒരുവൻ തന്റെ അവകാശത്തിനായിട്ട് യുദ്ധം ചെയ്യുന്നില്ല. കാരണം ഇവിടെ പറയുന്നു അവരൊരിക്കൽ ഭൂമിയെ അവകാശമാക്കും. ഈ ലോകത്തിനായിട്ട് പോരടിക്കാത്തവർക്കാണ് ദൈവം ഭൂമിയെ അവകാശമായിട്ട് കൊടുക്കുന്നത്. ഇതാണ് ദൈവത്തിന്റെ വഴി. ലോകത്തിൽ തങ്ങളുടെ കാര്യങ്ങൾക്കായിട്ട് പോരടിക്കുന്നവർക്ക് അല്ല ദൈവം തന്റെ അനുഗ്രഹം കൊടുക്കുന്നത്, തന്റെ അവകാശം വിട്ടുകളയുന്നവർക്കാണ്. കാരണം യേശു ക്രൂശ് വരെയും താണു ചെന്നു. ഫിലിപ്പിയർ 2 അത് പറയുന്നു, തന്റെ സകല അവകാശങ്ങളും അവൻ വിട്ടുകളഞ്ഞു. അവന്റെ താഴ്മയും വിനയവും ഫിലിപ്പി ലേഖനം 2 നാം വായിക്കുന്നു. ഫിലിപ്പിയർ 2:8, ക്രൂശിലെ മരണത്തോളം അവൻ തന്നെ തന്നെ താഴ്ത്തി. അവമാനകരമായിട്ടുള്ള ക്രൂശിലെ മരണത്തോളം അവനെ അവമാനിക്കുകയും നിന്ദിക്കുകയും ചെയ്തു. അത്രമാത്രം താഴ്ത്തപ്പെടുവാനായിട്ട് അവൻ തയ്യാറായിരുന്നതുകൊണ്ട് അങ്ങനെ ഒരു മരണത്തോളം. അതുകൊണ്ട് 9 പറയുന്നു, അതുകൊണ്ട് ദൈവം അവനെ ഉയർത്തി സകല നാമത്തിലും മേലായ നാമം നൽകി. അതിന് കാരണം ദൈവത്തിന്റെ വലത്തുഭാഗത്തേക്ക് യേശു ഉയർത്തപ്പെടുവാൻ അവൻ നിത്യത മുഴുവനും അവിടെ ആയിരുന്നു എന്നതുകൊണ്ടല്ല, അവൻ എന്നും അവിടെ ദൈവമായിരുന്നു. എന്നാൽ അവൻ ഒരു മനുഷ്യനായിട്ട് ഈ ഭൂമി വന്നതുകൊണ്ട് പിതാവിന്റെ വലത്തുഭാഗത്തേക്ക് പോകാനുള്ള യോഗ്യത അവൻ ആർജിക്കണമായിരുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. പിതാവിന്റെ വലത്തുഭാഗത്തേക്ക് പോകാനുള്ള യോഗ്യത അവൻ ആർജിക്കണമായിരുന്നു. കാരണം അവൻ ദൈവത്തിന്റെ സ്വഭാവം ഈ ഭൂമിയിൽ വെച്ച് വളരെ കൃത്യമായിട്ട് പ്രദർശിപ്പിച്ചു. ഒരു മനുഷ്യനായി എല്ലാ പരീക്ഷകളെയും നേരിട്ടുകൊണ്ട് അങ്ങനെ അവൻ ക്രൂശിലെ മരണത്തോളം തന്നെ താഴ്ത്തി. ക്രൂശിലെ ആ മരണത്തോളം അവൻ അവകാശത്തിനായിട്ട് പൊരുതിയില്ല. അതുകൊണ്ട് ദൈവം അവന് ഒരു ദിവസം ഈ ഭൂമി മുഴുവനും കൊടുക്കും. അവനിപ്പോൾ എല്ലാ നാമത്തിലും മേലായ ഒരു നാമം നൽകി. യേശുവിന്റെ നാമത്തിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെ മടങ്ങും. അനേകരും യേശുവിന്റെ നാമത്തെ നിന്ദിക്കുന്നു, അവർ യേശുവിന്റെ നാമത്തെ വണങ്ങുന്നതായിട്ട് നാം കാണുന്നില്ല. ഭൂതങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ല, ലോകത്തിലുള്ള അനേക ആളുകളും ചെയ്യുന്നില്ല. എന്നാൽ ഒരു ദിവസം നിശ്ചയമായിട്ടും വരുന്നുണ്ട്, അന്ന് സകല മുഴങ്കാലുകളും യേശുവിന്റെ നാമത്തിന് മുമ്പിൽ മടങ്ങും. യേശു കർത്താവെന്ന് സകല നാവും ഏറ്റുപറയും. ഈ ഭൂമി മുഴുവനും അവന് നൽകപ്പെടും. അത് അവന്റേതാകാൻ കാരണം അവൻ സൗമ്യതയുള്ളവനാണ്. അതുകൊണ്ട് ഈ താഴ്മയുടെ വഴി തന്നിൽ നിന്ന് പഠിക്കാൻ യേശു പറഞ്ഞു. മത്തായി 11:29. ഇത് മാത്രമേ കർത്താവ് തന്നിൽ നിന്ന് പഠിക്കാൻ പറഞ്ഞിട്ടുള്ളൂ, തന്റെ താഴ്മയും സൗമ്യതയും. മത്തായി 11:29, ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകയാൽ എന്നോട് കേട്ട് പഠിപ്പീൻ. ഇവിടെ യേശുവിൽ നിന്ന് ചില കാര്യങ്ങൾ പഠിക്കാനായിട്ട് അവൻ പറയുന്നു. അവനൊരു പുസ്തകത്തിൽ നിന്ന് പഠിക്കാനല്ല പറയുന്ന. അവൻ പറഞ്ഞു, എന്നെ നോക്കുക, എങ്ങനെയാണ് ഞാൻ എന്റെ അവകാശങ്ങൾക്ക് പോരടിക്കാതിരുന്നത്? എന്റെ അവകാശം വിട്ടുകൾ ഞാൻ താഴ്മയും വിനയവും ഉള്ളവനായിരുന്നു. അവിടെ പറയുന്നു, നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ട് എത്തും. ഞാൻ വിശ്വസിക്കുന്നു ഒത്തിരി ക്രിസ്ത്യാനികൾ ആശ്വാസമില്ലാത്തവരായിട്ടിരിക്കുന്നതിന് കാരണം ഭാരമുള്ളവരായിട്ട് അവരുടെ സമനില തെറ്റത്തക്കണോ? അതിന് ഒരു കാരണം മാത്രമേ ഉള്ളൂ, അവർ സൗമ്യരല്ല. അവരുടെ ഉള്ളിൽ ചില കാര്യങ്ങൾക്കായിട്ട് പോരടിക്കുന്നവരാണ്. അവരുടെ അവകാശങ്ങളെ അവരന്വേഷിക്കുന്നു, അതുകൊണ്ട് അവർക്ക് സമാധാനമില്ല. അതുകൊണ്ട് നമുക്കിന്ന് നാം പഠിച്ച 3 കാര്യങ്ങളിലേക്ക് നോക്കാം. ആത്മാവിൽ ദരിദ്രനായിരിക്കുക, നാം ക്രിസ്തുവിനെ പോലെ ആയില്ല എന്നതിൽ ദുഃഖിക്കുക, അതുപോലെ സൗമ്യതയുള്ളവരായിരിക്കുക, അവകാശങ്ങൾക്കായിട്ട് പോരടിക്കരുത്, അങ്ങനെ താഴ്മയിൽ നടക്കുക. നമുക്കെന്ത് വേണമെന്ന് തീരുമാനിക്കാനായിട്ട് ദൈവത്തിന് വിട്ട് കൊടുക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങളെ ജീവവഴിയിൽ കൂടെ നടത്തേണ്ടതിനായിട്ട് അവിടുത്തെ വചനം തന്നതിനായിട്ട് സ്തോത്രം. ഞങ്ങളത് വ്യക്തമായിട്ട് കാണേണ്ടതിനും ഞങ്ങളുടെ ജീവിതകാലം മുഴുവനും അതിലൂടെ നടക്കാനും ഞങ്ങളെ സഹായിക്കണേ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, ആമേൻ.